ദൈവത്തിന് മഹത്വം. സാങ്ച്വറി വേർഡ് മീഡിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വചന സന്ദേശങ്ങൾ. വചനം പഠിക്കുന്നതിനും പ്രായോഗികമാക്കുന്നതിനും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനും ഉതകുന്ന ബൈബിൾ ക്ലാസുകൾ. കലർപ്പില്ലാതെ ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാർ നയിക്കുന്ന പ്രഭാഷണങ്ങൾ. കേട്ട് അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടും. ഈ സി ഡിയിൽ ബ്രദർ സാജു ജോൺ മാത്യു നമ്മോട് ദൈവവചനം സംസാരിക്കുന്നു.
ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു വിഷയം ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന ദൈവത്തിൻ്റെ വചനത്തിലെ വാക്കുകളാണ്. ദ സർക്കംസിഷൻ ഓഫ് യുവർ ഹാർട്ട്. ഞാൻ പറഞ്ഞതുപോലെ ദൈവം മാത്രം മതി എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഹൃദയ പരിച്ഛേദന നമുക്ക് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ അതിനാധാരമായിട്ട് ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. പരിച്ഛേദന എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴും പഴയ നിയമത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പരിച്ഛേദനയെക്കുറിച്ച് പറയുന്നതായ ഒരു വേദഭാഗം, അത് റോമാലേഖനൻ 2:28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പരിച്ഛേദനയെക്കുറിച്ച് അതിന് മുകളിലുള്ള വേദഭാഗത്തും പറയുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. അതായത് പരിച്ഛേദന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശോധന എന്ന് പറയുന്നത് പുറമേ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയാണല്ലോ കാര്യം, ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പരിശോധന എന്ന് നമ്മളവിടെ കാണുന്നത്. പക്ഷേ പൗലോസ് കൃത്യമായിട്ട് പറയുകയാണ്, പുറമേ ജഡത്തിലുള്ളത് പരിശോധനയല്ല. അകമേ യഹൂദനായ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശോധന അത്രേ പരിശോധന. അപ്പോൾ പരിശോധന നമുക്ക് കാണാവുന്ന നിലയിലുള്ളത് പുറത്താണെങ്കിലും യഥാർത്ഥ പരിച്ഛേദന നമ്മുടെ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, പ്രത്യുത ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് എന്ന് പൗലോസ് കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച്, കാര്യം നമ്മളതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. ഈ ഹൃദയത്തിലുള്ള പരിച്ഛേദന അതെന്താ? അത് ഒരു പുതിയ നിയമ ഉപദേശമാണ്. പുതിയ നിയമ ഉപദേശമെന്ന് മാത്രം പറയാൻ പറ്റില്ല, പഴയ നിയമത്തിലും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപദേശമുണ്ട്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, പഴയ നിയമത്തിലെ ഉപദേശം വേറെ, പുതിയ നിയമത്തിലെ ഉപദേശം വേറെ. അതുകൊണ്ട് അത് പഴയ നിയമത്തിൽ, ഇത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇങ്ങനെയായി തീർന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില ചേഞ്ചസ് കുറേ കൂടെ ആഴത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി പഴയ നിയമത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യസ്തമായ കാര്യങ്ങളല്ല പുതിയ നിയമത്തിൽ നടക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് പഴയ നിയമത്തെ തന്നെ അങ്ങ് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പോള് പറയുന്നത് സ്വഭാവത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായിത്തീരുന്നു. അപ്പോൾ നടന്നാൽ നല്ലതാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് സത്യമാണെങ്കിൽ പോലും നടന്നാൽ അത് കൃത്യമാണ്. അപ്പോൾ നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് മറ്റൊരു കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ദൈവം പഴയ നിയമത്തിൽ കൊടുത്തത് അബദ്ധം പറ്റി കൊടുത്തതൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നും അർത്ഥമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പുറമേയുള്ള പരിച്ഛേദനയല്ല, പ്രത്യുത എന്താണ്? ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് എന്നുള്ളതാണ്. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്താണ് ശരിക്കും പറഞ്ഞാൽ? പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലി അല്ലെങ്കിൽ ഫിസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലിറ്ററലി ഇറ്റ് ഈസ് റിമൂവിങ് ദ ഫോർ സ്കിൻ ഓഫ് എ പേഴ്സൺ. അപ്പോൾ അത് നമുക്ക് അഗ്രചർമ്മം നമ്മൾ മുറിച്ചു കളയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിച്ഛേദന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് അഗ്രചർമ്മത്തിൻ്റെ ആ ഛേദനം എന്ന് പറയുന്നത് ഒരു ആക്ഷരിക കാര്യമാണ്. ആന്തരികമായി നടക്കുന്ന കാര്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണെന്നാണ് പൗലോസോട് പറയുന്നത്. ആന്തരികമായ കാര്യം നടന്നില്ലെങ്കിൽ പുറമേയുള്ള കാര്യം നടന്നതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ പോള് കൃത്യമായിട്ട് പറയുകയാണ്, ആന്തരികമായി നടക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ആ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നു കഴിഞ്ഞാലേ ഈ പുറമേയുള്ള പരിച്ഛേദന കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പരിച്ഛേദന നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം മുതലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ പരിച്ഛേദനയെക്കുറിച്ച് അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് നിയമത്തിൻ്റെ അടയാളമാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം. അതായത് ചില വാക്കുകളൊക്കെ നമുക്ക് ഈ മലയാളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പലപ്പോഴും ഇംഗ്ലീഷിനും പ്രശ്നമുണ്ട്. മലയാളത്തിൽ ചില വാക്കുകൾ അതിലൊരു വാക്കാണ് നിയമം എന്ന് പറയുന്ന വാക്ക്. അതുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിയമത്തിൻ്റെ, അതായത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാണ് പരിച്ഛേദന. ശരിക്കും നിയമം നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയത് സീനായി മലയിൽ വെച്ചാണ്. പക്ഷെ ഇവിടെ സീനായി മലയിലെ അനുഭവം ഒന്നും ആയില്ലല്ലോ. അങ്ങനെ നിയമം പോലും കിട്ടാതിരുന്ന ഒരു കാലയളവിൽ നിയമം എന്ന് പറയുന്നത് ലോ എന്ന വാക്കാണെങ്കിൽ ഈ വാക്യം പ്രസക്തമല്ലാതെ വരും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, എന്താണ് ഈ വാക്ക് ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ലോ, ഇറ്റ് ഈസ് കവനന്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. And you shall be circumcised in the flesh of your foreskin, and it shall be a token of a covenant between me and you. Token of covenant. Covenant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നാണ് അർത്ഥം. ഉടമ്പടി. അപ്പോൾ നിയമം കിട്ടുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ ഒത്തിരി പ്രോബ്ലം ദൈവശാസ്ത്രപരമായി വേദപുസ്തകം ശരിയായിട്ട് പഠിക്കാത്ത ആളുകൾ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ ഒത്തിരി വ്യാപിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്കിനകത്തുണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോപ്പുലർ പ്രീച്ചേഴ്സ് പലരും പറയുന്നത് പഴയ നിയമം കഴിഞ്ഞുപോയി, ഇനിയിപ്പോൾ പഴയ നിയമമില്ല, കാര്യം നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി പഴയ നിയമം ആവശ്യമില്ല. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കാര്യം അല്ലേ? ഇല്ലേ? എന്താണ് പഴയ നിയമം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം പുസ്തകമല്ല പഴയ നിയമം എന്ന് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. ലോ എന്ന വാക്കും കവനന്റ് എന്ന വാക്കും രണ്ടും രണ്ടാണ്. പഴയ ഉടമ്പടിയാണ് മാറിപ്പോയിരിക്കുന്നത്, പഴയ നിയമമല്ല.